നമസ്കാരം ഡോക്ടർ സജീബ വിനീഷ്, അഭിമുഖത്തിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. മുതിർന്നവർക്കായുള്ള ദന്ത സംരക്ഷണത്തെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വാരത്തിൽ സംസാരിച്ചത്. എന്നാൽ കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? ഈ ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ കഴിക്കുന്നത് മൂലം അവരുടെ പല്ലുകൾക്ക് കേടുവരാനുള്ള സാധ്യത കൂടുതലാണോ?
തീർച്ചയായും മുതിർന്ന ആൾക്കാരുടെ ദന്ത സംരക്ഷണത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് കുട്ടികളുടെയും. ചെറിയ പ്രായത്തിൽ തന്നെ അത് ഒരു 18 മാസം ആവുന്നതിന് മുന്നേ, ഒരു വയസ്സ് കഴിഞ്ഞാൽ തന്നെ കുട്ടികൾക്ക് വെറുതെ ബ്രഷ് മാത്രം കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 18 മന്ത്സ് കഴിഞ്ഞതിന് ശേഷം ചെറിയ ഒരു ടൂത്ത്പേസ്റ്റ്, ഡിഫറെന്റ് ടൂത്ത്പേസ്റ്റ്, കുട്ടികൾക്ക് വേറെ പേസ്റ്റും വലിയ ആൾക്കാർക്ക് വേറെ പേസ്റ്റും ഉണ്ട്. അത് ഉണ്ടാക്കാൻ കാരണം ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് പേസ്റ്റില്, പല്ല് കേട് വരാതിരിക്കാനും കേട് വരുന്നത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ പുതിയ പല്ല് വരുമ്പം അതിന് ഫ്ലൂറോസിസ് എന്ന് പറയുന്നത് ഫ്ലൂറൈഡ് കണ്ടന്റ് കൂടുതലായാലും പ്രശ്നമാണ്. അതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക്, ചെറിയ കുട്ടികളുടേതായ പേസ്റ്റ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ആ പേസ്റ്റ് തന്നെ 6 വയസ്സ് വരെ ഒരു പെർട്ടിക്കുലർ പേസ്റ്റ് ഉണ്ട്, ആ പെർട്ടിക്കുലർ പേസ്റ്റ് തന്നെ വാങ്ങിച്ചു കൊടുക്കണം. കാരണം അഡൽറ്റ് പേസ്റ്റ് ഒരിക്കലും ഉപയോഗിക്കരുത്. 18 മാസത്തിന് ശേഷം മാത്രം പേസ്റ്റ് കൊടുത്താൽ മതി. അത് ഒരു പീനട്ട് സൈസ് പേസ്റ്റ് ആണെന്നാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാറ്. കുട്ടികളുടെ തന്നെ ഒരു 3 വയസ്സിലാവുമ്പം അവരോട് തന്നെ എങ്ങനെയാണ് ബ്രഷ് ചെയ്യിക്കേണ്ടതെന്ന് ഡെന്റിസ്റ്റിന്റെ അടുക്ക് കൊണ്ടുപോകണം. ഡെന്റിസ്റ്റ് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് ബ്രഷ് ചെയ്യിക്കേണ്ടതെന്ന്. അപ്പൊ അവർക്ക് തന്നെ കയ്യിൽ ബ്രഷ് കൊടുത്തിട്ട് ആദ്യമൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പക്ഷെ എപ്പോഴും അഡൾട്ട് സൂപ്പർവിഷനോട് കൂടി തന്നെ ചെയ്യണം. അവർ കൃത്യമായിട്ട് ചെയ്യത്തില്ല. അതിനുശേഷം നമ്മളൊന്ന് വലിയ ആൾക്കാരൊന്നും കൂടെ ചെയ്തു കൊടുക്കണം. 1 വയസ്സ് മുതൽ ഡെന്റിസ്റ്റിന്റെ അടുക്ക കൊണ്ടുപോവാന്ന് പറയുന്നത്, കാരണം ജസ്റ്റ് ചെക്കപ്പ് ആവുമ്പോൾ ഡെന്റിസ്റ്റ് വേദനിപ്പിക്കുന്നില്ല. അപ്പൊ അവർക്കറിയാം ഡെന്റിസ്റ്റിന്റെ അടുക്ക പോകുന്നത് വേദനക്കല്ല. പക്ഷെ പലരും കുട്ടികളെ കൊണ്ടുവരുന്നത് അവർ മെയിൻ ആയിട്ട് ഡെന്റിസ്റ്റിനെ കൊണ്ടുപോകുമ്പോൾ വേദന വന്നു. അപ്പൊ അങ്ങനെ വേദന വരുമ്പം ഡെന്റിസ്റ്റിന് പല്ല് ഫില്ല് ചെയ്യോ പല്ല് എടുക്കുകയോ വരുമ്പം ഡെന്റിസ്റ്റിന് ഇന്നും കൂടുതൽ വേദന ആക്കണം. അപ്പം കുട്ടികളുടെ വിചാരം ഡെന്റിസ്റ്റ് വേദനിപ്പിക്കുന്ന ഒരാളാണെന്നുള്ളത്. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നേരത്തെ തന്നെ കേട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും 1 വയസ്സാവുമ്പം തന്നെ നമ്മൾ ഡെന്റിസ്റ്റിന്റെ അടുക്ക കൊണ്ടുപോയി എവറി 6 മന്ത്സ് ജസ്റ്റ് അവർക്ക് ചെയറിലിരിക്കുകയോ എന്താണ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് നല്ലതാണ്. പിന്നെ ചോക്ലേറ്റ് അതുപോലുള്ള ഷുഗർ കണ്ടന്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനെയാ കേട് ഉണ്ടാവുന്നതെന്ന്. ഷുഗർ പല്ലിനുള്ളിൽ കെട്ടിക്കിടന്ന് നിന്ന് കഴിഞ്ഞാൽ എന്തായാലും അവർക്ക് കേടുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ബ്രഷ് ചെയ്യുക. ചോക്ലേറ്റ് കൊടുക്കണ്ടെന്ന് പറയില്ല, കൊടുക്കുന്നത് ഒരു റിവാർഡായിട്ട് മാത്രം കൊടുക്കുക. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ ചോക്ലേറ്റ് കൊടുത്ത ഉടനെ തന്നെ ബ്രഷ് ചെയ്യിപ്പിക്കുക. ആ ചോക്ലേറ്റ് ഒരിക്കലും പല്ലിനിടയിൽ നിൽക്കാൻ സമ്മതിക്കരുത്. അതാണ് മെയിൻ കാരണം. പല്ലെപ്പോഴും ക്ലീൻ ആയിരിക്കണം.
ഫ്ലൂറൈഡിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, ഇവിടെ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കുട്ടികൾക്ക് കുടിക്കുവാൻ കൊടുക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഫ്ലൂറൈഡ് കൂടുതൽ ഉള്ളിലേക്ക് ചെല്ലുന്നത് കൊണ്ട് കുട്ടികളുടെ പല്ലിനെയോ മറ്റോ ഇത് ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുന്നുണ്ടോ?
പല്ലിന് വാട്ടർ ഫ്ലൂറൈഡേഷൻ എന്ന് പറയുന്നത് വെരി വെരി ലോ കോൺസെൻട്രേഷൻ ആണ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് പേസ്റ്റിൽ നിന്ന് നോക്കുമ്പം വെള്ളം കുടിക്കുമ്പം ആ വെള്ളത്തിൽ വേറെയും കാര്യങ്ങളിന് ഡൈലൂട്ട് ആയി പോകുന്നു. അങ്ങനെ അത് കുടിക്കുമ്പം അധികം ഫ്ലൂറൈഡേഷൻ വരില്ല, ഫ്ലൂറോസിസ് എന്ന് പറയുന്ന ആ സാധനം വരില്ല. നമുക്ക് വെള്ളത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മൾ പേസ്റ്റിൽ കുറേ ഉണ്ട്. പേസ്റ്റ് എന്ന് പറയുന്നത് ഹോൾ പേസ്റ്റ് ചെറിയ കുട്ടികൾ സോളോ ചെയ്യും. പേസ്റ്റ് സോളോ ചെയ്യുന്നത് കൂടാണ്ട് ഈ വെള്ളവും എല്ലാം കൂടെ ആകുമ്പോഴാണ് ഫ്ലൂറോസിസ് വരിക. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം എന്തായാലും കുടിക്കണം. അത് ബോണിനും ടൂത്തിനും എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മൾ അതിന്റെ കൂടെ തന്നെ പേസ്റ്റും കൂടെ തിന്നുവാണെങ്കിൽ കൂടുതലായി. അപ്പം ആ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഏതെങ്കിലും ഒരു പല്ലിനായിരിക്കും ഫ്ലൂറോസിസ് വരിക.
ഈ ഫ്ലൂറോസിസിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് വിവരിക്കാമോ?
പല്ല് നല്ല വെള്ള കളറ് കാണാൻ പറ്റുമ്പോൾ, ചിലപ്പം ഭയങ്കര വൈറ്റ് കളറായിട്ട് അത് പൊടിഞ്ഞു പൊടിഞ്ഞു പോവും. അങ്ങനെ പലർക്കും പല സിംറ്റംസ് ആയി കാണും. പക്ഷെ ഭയങ്കര വൈറ്റ് സ്പോട്ട് കാണാറുണ്ട് ഒരുപാട് പേർക്ക്.
കുട്ടികൾക്ക് പല്ല് ഇളകി തുടങ്ങുന്നത് ഏത് പ്രായത്തിലാണ്? അതുപോലെ ഈ പുതിയ പല്ല് വരുന്നതിന് മുമ്പ് തന്നെ ഇളകിയ പല്ല് പറിക്കാൻ സമയമായി എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും?
ഓക്കെ, അത് പറയുകയാണെങ്കിൽ ഓരോ പല്ലിന് ഓരോ ഏജ് ഉണ്ട്. താഴത്തെ പല്ലിന്, താഴത്തെ ഫസ്റ്റ് പല്ല് 6 to 7 years, പിന്നെ അതിനെ പുറകത്ത് 7 to 8 years. ഓരോ പല്ലിനും ഓരോരോ ഏജ് ഉണ്ട്. അപ്പൊ ഏജ് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ആ പെർട്ടിക്കുലർ ഏജിൽ വരണം എന്നില്ല. ചിലപ്പോൾ നേരത്തെ വരാം, ചിലപ്പോൾ 5.5 വരാം, ചിലപ്പോൾ 6.5 വരാം. അപ്പം നമുക്കൊരിക്കലും ഏജ് ഡെന്റിസ്റ്റിനെ മനസ്സിലാവുള്ളൂ, ഓക്കെ ഈ സമയത്ത് വരാനായി. എക്സ്റേ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ സമയത്ത് വരാനായി. പക്ഷെ ഒരു ജനറലായ ഒരാൾക്ക് പല്ല് എപ്പോഴാ പറിക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 വയസ്സ് മുതൽ എപ്പോഴും കുട്ടികളുടെ ബ്രഷ് ചെയ്യിച്ചു കൊടുക്കുമ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് പല്ല് ഇളകി നോക്കുക. അല്ലെ, കുട്ടികൾ തന്നെ പറയുമ്പോൾ എൻ്റെ പല്ല് ആടുന്നുണ്ട്, ആടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓക്കെ ഇറ്റ്സ് റെഡി ടു കം ഔട്ട്. അപ്പം തന്നെ നമ്മൾ കൂടുതൽ ആട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചാൽ നമ്മൾ കൂടുതൽ ആട്ടാതെ അത് അങ്ങനെ തന്നെ ഇഗ്നോർ ചെയ്ത് വെച്ചാൽ നമ്മളെ ബേബി ടൂത്തിന് നേരെ താഴെയാണ് പെർമനന്റ് ടൂത്ത് ഇരിക്കുന്നത്. അതാണ് ഈ ഇതിനെ പുഷ് ചെയ്യുന്നത്. അങ്ങനെ അഥവാ നമ്മൾ ആട്ടിക്കൊടുത്തില്ലെങ്കിൽ താഴെ ഇരിക്കുന്ന പെർമനന്റ് ടൂത്ത് എന്ന് വെച്ചും ലീസ് റെസിസ്റ്റൻസ് പാത്തിൽ കൂടെ, അതായത് പിറകിലോട്ടോ അല്ലെ ഫ്രണ്ടിലോട്ടോ, അതിന് ഏതാണോ ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞ ഭാഗം എന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് വരും.
പല്ലിന് കേടുവരുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ. അപ്പൊ രാത്രിയിൽ കുപ്പിയിൽ പാല് കുടിച്ചുറങ്ങുന്ന കൊച്ചുകുട്ടികളുടെ പല്ലുകൾക്ക് കേടുവരാനുള്ള സാധ്യത എത്രമാത്രമാണ്?
ഒരു ടൈപ്പ് ഓഫ് കേടിന്റെ പേര് തന്നെയാണ് ബോട്ടിൽ ഫീഡിംഗ് നേഴ്സിംഗ് ബോട്ടിൽ കേരീസ് എന്നാണ് അതിന്റെ പേര് തന്നെ. കാരണം എന്ന് വെച്ചാൽ ആ ബോട്ടിൽ കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഷുഗർ കണ്ടന്റ് ഉണ്ടെങ്കിലാണ് ഒരുപാട് ഇപ്പൊ ഫോർമുലയിലും എല്ലാം ചിലപ്പോൾ അവർ ചിലപ്പോൾ ഷുഗർ കണ്ടന്റ് നമ്മളെ ഷുഗർ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാവാം ഷുഗർ. അപ്പൊ കുട്ടികൾ എപ്പോഴും ഉറങ്ങിക്കഴിഞ്ഞാൽ നാവ് മുകളിലത്തെ പല്ലിന്റെ പിറക് വശത്തോട്ടായിട്ടാണ് എപ്പോഴും നിൽക്കുക. അപ്പം ഒരു ലെയർ ഓഫ് പാല് അവിടെ തന്നെ കിടക്കും, അത് ഫെർമെന്റ് ചെയ്തു ആസിഡ് ഉണ്ടാക്കി, ബാക്ടീരിയ ആസിഡ് ഉണ്ടാക്കി കേടുവരാനുള്ള സാധ്യത ഒരുപാട് കുട്ടികൾക്ക് ഞങ്ങൾക്ക് കാണാറുണ്ട്. മുകളിലത്തെ പല്ല് മൂന്നോ നാലോ പല്ല് ഇങ്ങനെ കേടുവരാൻ സാധ്യത. ആദ്യം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കുട്ടി പാല് കുടിച്ചിട്ടാണ്, ബോട്ടിൽ പാല് കുടിച്ചിട്ടാണ് ഉറങ്ങാറെന്ന്. അപ്പൊ നമ്മൾ കഴുകിക്കുന്നില്ല, കാരണം ഉറങ്ങുമ്പോൾ തന്നെ കുട്ടി പാല് കുടിച്ച് അങ്ങനെ ഉറങ്ങി ആ ലെയർ ഓഫ് പാല് അങ്ങനത്തെ രാവിലെ എണീക്കുന്നത് വരെ അവിടെ നിൽക്കുവാണ്. നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് അത് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ബോട്ടിൽ കുടിച്ചിട്ട് ഉറങ്ങുന്ന ശീലമുള്ള കുട്ടിക്ക് ആ ബോട്ടിൽ എടുത്ത് കഴിഞ്ഞാൽ ഒരു വേറൊരു ബോട്ടിൽ നല്ലോണം ചൂടുവെള്ളം കൊടുക്കുവാണെങ്കിൽ അത് ജസ്റ്റ് അത് വാഷ് ഔട്ട് ആയി പോകും.
പാല് കുടിച്ച് ഉറങ്ങുന്നത് പല്ലിന് കേട് വരുത്തുന്നുണ്ടെങ്കിൽ മുലപ്പാൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് എത്രത്തോളം ബാധകമാണ്?
ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ബോട്ടിൽ ഫീഡ് കുടിക്കുന്ന കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് അത് അവിടെ നിൽക്കുന്നതുകൊണ്ട്. ബ്രസ്റ്റ് മിൽക്കിന് അങ്ങനെ വരാൻ സാധ്യതയില്ല, കാരണം അതിനകത്ത് ഷുഗർ കണ്ടന്റോ ഒന്നുമില്ല. അതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുട്ടികൾക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്, വരാറില്ല. പൗഡർ മിൽക്ക് കുടിക്കുന്ന കുട്ടികൾക്കാണ് കൂടുതൽ വരാറ്, അല്ലെങ്കിൽ മറ്റേ കൗ മിൽക്ക് ആയാലും അതിനകത്ത് ഷുഗർ ആഡ് ചെയ്യുന്ന കുട്ടികൾക്കാണ് കൂടുതൽ വരാറ്.
കൊച്ചുകുട്ടികൾക്ക് പല്ല് വരുന്ന സമയത്ത് പനി, വയറിളക്കം പോലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് കാണാറുണ്ട്. ആദ്യമായി പല്ല് വരുന്നത് കുട്ടികളുടെ ശരീരത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്?
എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവണം എന്നില്ല, ടീത്തിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് അല്ല പനിയും വയറിളക്കവും ഒന്നും വരുന്നത്, അതൊരു കോയിൻസിഡൻസ് ആണ്. ആ സമയത്താണ് കുട്ടികൾക്ക് ഒരു ഒരു വൈറൽ അറ്റാക്ക്, വൈറസ് വരുന്നതും പല്ല് വരുന്നതും ഏകദേശം ഒരേ ഏജിലായതുകൊണ്ട് വരുന്നതാണ്. എല്ലാ കുട്ടികൾക്കും ഇപ്പൊ സ്റ്റഡീസ് നോക്കുവാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഈ ടീത്തിങ് പ്രോബ്ലം ഇല്ല, പനി വരാറില്ല, വയറിളക്കം വരാറില്ല, പല്ല് തന്നെ വരും. ചിലപ്പം പല്ല് വരുമ്പം അവിടെ ലോക്കലായിട്ട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവും, അവർക്ക് ഇങ്ങനെ കടിക്കണം തോന്നും. ലോക്കലായിട്ടുള്ള ഡിസ്കംഫർട്ട് മാത്രമേ ടീത്തിങ്ങിനെ അഫക്ട് ചെയ്തിട്ട് വരത്തുള്ളൂ. ഫീവർ, ഡയറിയ അതൊക്കെ വരുന്നത് ആ സമയത്ത് തന്നെ വരുന്ന ഒരു വൈറൽ അറ്റാക്ക് ആണ്. കാരണം പല്ല് വരാൻ തുടങ്ങുന്നത് ആറുമാസം മുതലാണ്, ആറുമാസം ആകുമ്പോഴാണ് ആദ്യത്തെ പല്ല് കുട്ടിക്ക് വയല് വരുന്നത്. ആ സമയം തന്നെയാണ് കുട്ടികൾ ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതും, കയ്യിൽ കിട്ടുന്ന എല്ലായിടത്ത് വായിലിടുക, പിന്നെ കൈ അവിടെ ഇവിടെ ഒക്കെ തൊട്ട് എല്ലാം നിൽക്കുന്നുണ്ട്. വൈറൽ അറ്റാക്ക് വരുന്നതും ആ സമയത്താണ്. അപ്പോഴേക്ക് അവരുടെ എല്ലാ എന്തൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടോ പുറത്ത് അതൊക്കെ അവരെ അഫക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ട് ഇത് രണ്ടും ഒരു കോയിൻസിഡൻസ് ആണ്. നല്ല ക്ലീൻ ആയിട്ടും നല്ല ഇതിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ചിലപ്പം വെറും ലോക്കൽ സിംറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫീവർ ഉണ്ടാവില്ല, ഡയറി ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെ നമ്മുടെ ക്രോൾ ചെയ്ത് അവിടെയൊക്കെ പോയി ഇതൊക്കെ തൊട്ട് വായിലൊക്കെ തൊടുന്ന കുട്ടികൾക്ക് രണ്ടും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല.
ബ്രഷിങ്ങിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഇനി നാക്ക് പഠിക്കുന്നത് എത്രമാത്രം ആവശ്യമാണ്? ഇവിടെ നാട്ടിലെ പോലെ ടങ് ക്ലീനറും മറ്റും മാർക്കറ്റിൽ ലഭിക്കാറില്ല. അപ്പൊ നാക്ക് പഠിക്കുന്ന ഈ ശീലം എത്രത്തോളം ആവശ്യമാണ് എന്നൊന്ന് വിവരിക്കാമോ?
പല്ലുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നാവും. നാവിലാണ് ഏറ്റവും കൂടുതൽ ഈ വായനാട്ട് ഉണ്ടാക്കുന്ന ബാക്ടീരിയ നിൽക്കുന്നത് നാവിലാണ്. നാവില് എപ്പോഴും നമ്മൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ അതെല്ലാം അവിടെ കെട്ടിക്കെട്ടി കടന്നു കഴിഞ്ഞാലും ഈ ബാക്ടീരിയ കൂടുതലായി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നാവ് ക്ലീൻ ചെയ്യണം. പക്ഷെ അത് നാട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഹാർഷ് ആയിട്ട് ടങ് ക്ലീനർ വെച്ച് ഉപയോഗിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ബ്രഷ് ചെയ്താൽ തന്നെ മതി, നമ്മൾ ടങ് ക്ലീൻ ആയിരിക്കണം, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പല്ല് തേക്കുമ്പോൾ തന്നെ നാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് ആ ഒരു വൈറ്റ് പാട് അങ്ങ് എടുത്ത് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്താൽ മതി. അല്ലാതെ അതുകൊണ്ടാണ് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തതും, കാരണം അത് നാവിലാണ് നമ്മൾ എല്ലാ ടേസ്റ്റ് ബഡ്സും ഉള്ളത്. കൂടുതൽ ചെയ്തിട്ട് ടേസ്റ്റ് ബഡ്സിനെ എഫക്റ്റ് ചെയ്യിക്കാതെ സ്ലോലി ചെയ്യുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ബ്രഷ് ചെയ്താൽ മതി ടങ്ങിന്റെ മേലത്തെ സർഫസിന് മാത്രമേ പറയുള്ളൂ.
നന്ദി ഡോക്ടർ സജിബ വിനീഷ്, SBS റേഡിയോ മലയാളത്തോട് ഇത്രയും നേരം സംസാരിച്ചതിന്.
താങ്ക് യു സാൽവേ.